എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലവുമുണ്ട്. സഭാപ്രസംഗി 3:1. നമ്മുടെ ജീവിതം വളരെ വേഗത്തിൽ ഇങ്ങനെ കടന്നു പോകുകയാണ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ കടന്നു പോകും. ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന പരിഭവങ്ങളും പരിവേദനകളുമാണ് ചുറ്റുമുയരുന്നത്. നിരവധി ആളുകളുടെ കുടുംബ ജീവിതവും പ്രൊഫഷണൽ ജീവിതവും വളരെയേറെ പ്രതിസന്ധി നിറയുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ്. അതിന് ജീവിതത്തിന്റെയും സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. തൊഴിലിൽ വളരെയേറെ ക്വാളിറ്റി സമയം നാം ചെലവഴിക്കാറുണ്ട്. അതിനെയാണ് പ്രവർത്തന മികവെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമയത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ. സമയത്തെ നന്നായി പ്രയോജനപ്പെടുത്തുന്നവർ ജീവിതം നമുക്ക് പഠിപ്പിക്കുന്നു. ടൈം ഈസ് മണി, അഥവാ പണമാണ് സമയമെന്നാണ് സാധാരണ പറയുന്നത്. എന്നാൽ പണത്തെക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് സമയം. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാനാകും. പോരാതെ വന്നാൽ മറ്റു വല്ലവരിൽ നിന്നും വായ്പ വാങ്ങാൻ സാധിക്കും. എന്നാൽ നഷ്ടപ്പെട്ടു പോയ സമയം ഒരിക്കലും ഒരു നാളും തിരിച്ചു കിട്ടത്തില്ല. ഒരു 100 രൂപയോ 10 രൂപയോ നാം ഒരു വേസ്റ്റ് ബോക്സിൽ ഇടാറില്ല. എന്നാൽ സമയം എത്രയോ തവണ നാം ഇങ്ങനെ പാഴാക്കി കളയാറുണ്ട്. ക്വാളിറ്റി സമയം നാം ചെലവാക്കുക എന്നുള്ളതാണ്. അതിന്റെ മൂല്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സമയമില്ലായ്മ എന്നൊരു പ്രശ്നം നമുക്കുണ്ടാകത്തില്ല. എല്ലാറ്റിനും അതിൻ്റെതായ പരിഗണന കൊടുത്ത് അതിനുവേണ്ടി സമയം മാറ്റിവെക്കാനായിട്ട് പറ്റും. ഒരിക്കൽ തിരക്ക് പിടിച്ച് ബിസിനസ്സുകാരനായ അച്ഛൻ്റെ അടുക്കൽ വന്ന് മകൻ 1 മണിക്കൂർ കടം ചോദിച്ചത് നാം കേട്ടിട്ടില്ല. വൈകുന്നേരം വീട്ടിലെത്തിയ അച്ഛനോട് മകൻ ചോദിച്ചു, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛൻ പറഞ്ഞു, ചോദിച്ചോളൂ മോനു, എന്താണ് നിനക്ക് അറിയേണ്ടത്? അച്ഛന് 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? ഇത് കേട്ട അച്ഛന് ദേഷ്യം വന്നു. അദ്ദേഹം മകനോട് പറഞ്ഞു, അത് നീ അന്വേഷിക്കേണ്ട, പിള്ളേര് വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. മകൻ പറഞ്ഞു, അച്ഛാ എനിക്കറിയണം, പറയൂ, എന്റെ അച്ഛൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? അച്ഛൻ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂറിൽ 500 രൂപ കിട്ടും. ഓ, അവൻ ഇങ്ങനെ സങ്കടപ്പെട്ട് തല താഴ്ത്തി. പിന്നീട് അവൻ തലയുയർത്തി വീണ്ടും അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്കൊരു 300 രൂപ കടം തരും. അച്ഛന്റെ ദേഷ്യം വർദ്ധിച്ചു. എനിക്ക് തോന്നി നീ 1 മണിക്കൂറിൽ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ എന്നോട് ക്യാഷ് ചോദിക്കാനുള്ള പരിപാടിയാണ്. അവന് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറക്കി വിട്ടു. പോയി നിന്റെ മുറിയിൽ കിടന്നുറങ്ങി, ഇത്ര വലിയ സാർച്ചനാകാൻ പാടില്ല. അച്ഛന്റെ കഷ്ടപ്പാടൊക്കെ മോൻ കാണുന്നില്ലേ? ഇങ്ങനെ കുറേ വഴക്കുകൾ. അവൻ സങ്കടപ്പെട്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവന്റെ അച്ഛൻ ദേഷ്യപ്പെട്ട് അവിടെ ഇരുന്ന് ഒരേ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ച് എന്റെ കാശ് കൈക്കലാക്കുവാൻ ഇവൻ ഇങ്ങനെ എങ്ങനെ മനസ്സാകും? കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ദേഷ്യം എല്ലാം മാറി. ശാന്തനായപ്പോൾ അച്ഛൻ ചിന്തിച്ചു, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിച്ചത്. അടുത്തിടയ്ക്കൊന്നും അവൻ പൈസ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛൻ മെല്ലെ മകന്റെ മുറിയുടെ കതക് തുറന്ന് അകച്ചു കടന്നു. നീ ഉറങ്ങിയാണോ മോനെ? അച്ഛൻ ചോദിച്ചു. മോൻ പറഞ്ഞു, അല്ല അച്ഛൻ, ഞാൻ ഉണർന്നു കിടക്കുകയാണ്. ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടെന്ന് തോന്നുന്നു. ഇതാ നീ ചോദിച്ച 300 രൂപ. അപ്പോൾ ആ മകൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. നന്ദി അച്ഛൻ. തുടർന്ന് തന്റെ തലയിണിക്കിടയിൽ ഒളിച്ചു വെച്ചിരുന്ന കുറച്ച് പൈസ കൂടി എടുത്തു. ഇത് കണ്ടെന്ന് അച്ഛന് വീണ്ടും ദേഷ്യപ്പെട്ടു. പക്ഷേ ആ മകൻ തന്റെ കയ്യിൽ ചുരുട്ടി വെച്ചിരുന്ന കാശിന്റെ കൂടെ അച്ഛൻ തന്ന ആ 300 രൂപയും കൂടെ കൂട്ടി എണ്ണി നോക്കി. എന്നിട്ട് അച്ഛനെ നോക്കി. അപ്പോൾ അച്ഛന് വീണ്ടും ദേഷ്യം വന്നു. നിന്റെ കയ്യിൽ വേറെ പണം ഉണ്ടായിരുന്നിട്ട് എന്നോട് എന്തിനാണ് പണം ചോദിച്ചത്? മകൻ പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് തികയില്ലായിരുന്നു അച്ഛൻ, ഇപ്പോൾ തികഞ്ഞു. തുടർന്ന് ആ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ എന്റെ കയ്യിൽ 500 രൂപയുണ്ട്. ഞാൻ ഇത് മുഴുവൻ എന്റെ അച്ഛനെ തരാം, പകരം അച്ഛന്റെ 1 മണിക്കൂർ എനിക്ക് തരും. നാളെ നേരത്തെ വന്ന് എന്നോടൊപ്പം ചെലവഴിക്കാം. രാത്രിയിൽ എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇത് കേട്ട അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ച സ്വാമിയും ദേഷ്യക്കാരനും അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. പലരും ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്നവരോട്, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ക്വാളിറ്റി സമയം ചെലവിടുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കാതെ ഓടുകയാണ്. ബിസിനസിന്റെയും ജോലി തിരക്കിന്റെ ഇടയിൽ നമ്മൾ ആ ലോകത്തിൽ നിന്ന് ഓടിപ്പാഞ്ഞ് നടക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായി. അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സമയമാണ്. കുടുംബത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുക, പണത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുക, ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ തന്നെ കൊടുക്കുവാൻ സാധിക്കും. അതാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൗതുകത്തോടുകൂടെ പണ്ടുള്ള കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ടായിരുന്നു. അത് കേൾക്കാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും ഓരോ ദ്വീപുകളായി നിശബ്ദരായി ഇന്റർനെറ്റിന്റെ പിടിയിൽ അകപ്പെട്ട് മൊബൈലിന് മുമ്പിലിരിക്കുക. കുഞ്ഞുങ്ങൾ വീടിന്റെ അലങ്കാരമാണ്. കുഞ്ഞുങ്ങൾ നമ്മോട് കൂടി ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ക്വാളിറ്റിയായ സമയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി അവരോട് ചേർന്നായിരിക്കാൻ കഴിയും. ക്വാളിറ്റി സമയമാണ് വിജയം സമ്മാനിക്കുന്നത്. പ്രാർത്ഥിക്കാം. കരുണാമേനായ ദൈവത്താവേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഓരോ നിമിഷവും വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ചേർന്നു കൃപ ചൊരിയാണ്. എല്ലാ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിന് വിലയറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തമ്പുരാനെ കൃപയ്ക്കനുസരിച്ച് ജീവിതത്തിൽ കർത്താവെ അത് ക്രമീകരിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കുന്നു. യേശുവിന്റെ നാമം.